കെനിയയിൽ നിന്നും ഫാദർ ബിജു വള്ളിപ്പറമ്പിൽ വി സി എഴുതുന്ന ലേഖനം പാസ്റ്ററിന്റെ കുർബാനയിലെ അപകടം. കെനിയയിൽ ഞങ്ങൾ നടത്തുന്ന ധ്യാന കേന്ദ്രത്തിൽ ഓരോ ധ്യാനവും കഴിയുമ്പോൾ പ്രാർത്ഥിച്ച് ഓരോരുത്തർക്കും ഒരു വചനം നൽകുന്ന പതിവുണ്ട്. മിക്കവാറും ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ അതിനായി കാത്തു നിൽക്കും. ഓരോ ധ്യാനത്തിനും 1000 മുതൽ 1500 വരെ ആളുകൾ വരുന്നതുകൊണ്ട് ഒരാൾക്ക് 2 മിനിറ്റ് ആയിരിക്കും പരമാവധി ലഭിക്കുക. എങ്കിലും ആ പ്രാർത്ഥനയ്ക്കും വചനത്തിനുമായി കാത്തു നിൽക്കുകയായിരിക്കും ആളുകൾ. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം ധ്യാനം കഴിഞ്ഞ് ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 22 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി വന്നു. അവളുടെ അമ്മയും ഒപ്പമുണ്ട്. പ്രാർത്ഥിച്ച് ആശീർവാദം നൽകിയതേ ആ പെൺകുട്ടിയുടെ അവസ്ഥയാകെ മാറി. അക്രമാസക്തയായ അവളെ കണ്ട് ചുറ്റും നിൽക്കുന്നവരെല്ലാം ഞെട്ടി. ആർക്കും അവളെ അടക്കി നിർത്താൻ കഴിയുന്നില്ല. വളരെ മെലിഞ്ഞ പെൺകുട്ടിയാണെങ്കിലും അമാനുഷികമായ വിധം അവൾക്ക് കരുത്തു ലഭിച്ചതുപോലെ 15 പുരുഷന്മാരോളം ചേർന്ന് പിടിച്ചാണ് അവളെ അവിടെ നിന്നും മാറ്റിയത്. തുടർന്ന് അവളോട് സംസാരിക്കുകയും ആ വിധത്തിൽ തിന്മയുടെ സ്വാധീനം ഉണ്ടാകാൻ കാരണമെന്തെന്ന് അന്വേഷിക്കുകയും ചെയ്തു. പതിയെ കാര്യങ്ങൾ വ്യക്തമായി. നാളുകൾക്ക് മുമ്പ് TVയിൽ ഏതോ ഒരു പാസ്റ്ററുടെ പ്രസംഗം കണ്ടു. ക്രൈസ്തവ പ്രോഗ്രാം എന്ന നിലയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. പ്രോഗ്രാമിനിടെ കത്തോലിക്ക വിശുദ്ധ കുർബാനയിൽ ചെയ്യുന്നത് പോലെ ഓസ്തിക്ക് സമാനമായ ഒരു അപ്പം ഉയർത്തിപ്പിടിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞുവത്രേ, ഇത് വിശുദ്ധ കുർബാനയാണ്, നിങ്ങൾ ഇത് വിശ്വസിച്ച് നെഞ്ചിൽ കൈവച്ച് ഉള്ളിലേക്ക് സ്വീകരിക്കുക. ആ പെൺകുട്ടി അക്ഷരം പ്രതി അത് അനുസരിച്ചു. ആ നിമിഷം അവൾ മറിഞ്ഞു വീണു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നതും അക്രമാസക്തയാകുന്നതും പതിവായി. അങ്ങനെയൊരു അവസ്ഥയിലാണ് പ്രാർത്ഥന സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നത്. ധ്യാനത്തിൽ പങ്കെടുക്കാതെ കൗൺസിലിംഗിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി മാത്രമാണ് അവർ വന്നതെന്നും പങ്കുവച്ചു. തുടർന്ന് അവളെ ഞങ്ങൾ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുന്നിലിരുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏറെ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തിയാൽ അവൾ ശാന്തയായി. എങ്കിലും 5ഓ 6ഓ ധ്യാനങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവൾ പൂർണ്ണമായി വിമോചിതയായത്. അപ്പോഴാണ് ഇടയ്ക്കിടെയുള്ള വീഴ്ചയും അക്രമാസക്തയാകുന്ന ശീലവും മാറിയതും. എല്ലാ ബലിയും ദിവ്യബലിയല്ല. ഈ സംഭവം വളരെയേറെ കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പസ്തോലിക പിന്തുടർച്ച അധികാരത്താൽ സാധുവായ കൈവപ്പ് സ്വീകരിച്ച് പുരോഹിതനായ ഒരു വ്യക്തി കൂദാശാ വചനങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാനയിൽ അപ്പം യേശുവിൻ്റെ തിരുശരീരമായി മാറുന്നത്. അത് വൈദിക അഭിഷേകം ലഭിച്ചിട്ടില്ലാത്ത ഒരാൾക്കും ചെയ്യാനാവുന്ന കാര്യമല്ല. വൈദികനല്ലാത്തൊരു വ്യക്തി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൈശാചിക സ്വാധീനത്താലാണ് ചെയ്യുന്നത്. മേലുദ്ധരിച്ച സംഭവം തന്നെ ഉദാഹരണമാണല്ലോ. ആത്മീയമായിട്ടായാലും ശാരീരികമായിട്ടായാലും അത് സ്വീകരിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ മേൽ സാത്താൻ അധികാരം ലഭിക്കും. അതിനാൽ ഒരിക്കലും ദിവ്യബലിയുടെ തെറ്റായ അനുകരണങ്ങളിൽ പങ്കുചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രവുമല്ല, തികച്ചും അയോഗ്യമായ രീതിയിൽ മാരകപാപത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതും നമ്മെ സാത്താന്റെ സ്വാധീനത്തിലാക്കും. യൂദാസിനെ കുറിച്ച് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് പോലെ അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യോഹന്നാൻ 13:27. അതിനാൽ ദിവ്യബലിയുടെ അനുകരണങ്ങളെയും അയോഗ്യതയോടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണങ്ങളെയും നാം ഏറെ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പസ്തോലൻ എഴുതുന്നത്, ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണമിതാണ്. 1 കൊരിന്ത്യർ 11:29-30 വചനങ്ങൾ. ചേഷ്ടകളുടെ അർത്ഥം തിരിച്ചറിയണം. സാത്താനിക സ്വാധീനത്തിലായിരുന്നപ്പോൾ അവൾ കാണിച്ചിരുന്ന ആംഗ്യത്തെക്കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു. പെരുവിരലും ചൂണ്ടുവിരലും ചെറുവിരലും ഉയർത്തി ആംഗ്യം കാണിക്കുമ്പോൾ അവൾക്ക് അധിക ശക്തി ലഭിക്കുന്നതായി അനുഭവപ്പെട്ടു. അത് കൂടുതൽ പിശാചുക്കളെ ക്ഷണിക്കാനുള്ള മുദ്രയാണെന്ന് അതിലൂടെയാണ് വ്യക്തമായത്. പിന്നീട് അവൾ തന്നെ അത് വെളിപ്പെടുത്തി. ഇന്നത്തെ കാലത്ത് ഒരു ഫോട്ടോ എടുക്കുമ്പോഴോ നൃത്തത്തിൻ്റെ ഭാഗമായോ ഫാഷന്റെ പേരിലോ തമാശയായോ കുട്ടികളും യുവതി യുവാക്കളും അതേ ആംഗ്യം കാണിക്കാറുണ്ട് എന്നത് എന്നെ ആശങ്കപ്പെടുത്തുന്നു. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാനും തിന്മയ്ക്കെതിരായി സഭയിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സംരക്ഷണവും ശക്തിയും തിരിച്ചറിയാനും നമുക്ക് സാധിക്കട്ടെ. തിന്മയ്ക്ക് പ്രവേശിക്കാൻ തക്ക വാതിലുകൾ തുറന്നു കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കാം. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തിവലയത്തിലാണെന്നും നാം അറിയുന്നു. ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിലും ആണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. 1 യോഹന്നാൻ 5:19.